നമ്മുടെ ഈ ജുമാ പരിപാടി ഏതാണ്ട് സിറ്റിയിലുള്ള ധാരാളം മനോഭാവികളെ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ സൂക്ഷ്മതയോടുകൂടി ഇത് അലങ്കോരപ്പെടാതെ കൊണ്ടുപോകണമെന്ന ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ പരിമിതമായ രൂപത്തിൽ ഇത് ആരംഭിക്കുന്നത്. ഒരു പത്ര റിപ്പോർട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ തന്നെ ധാരാളം ആളുകളെ നമ്മൾക്കിവിടെ കിട്ടാനുണ്ട്. പരിസര പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം വരാനുണ്ട്. പക്ഷെ അവരാരും സംഗതി അറിയിക്കും. അറിയിക്കാനുള്ള ഒരു ശാസ്ത്രീയ മാർഗം സ്വീകരിച്ചിട്ടില്ല എന്നും പറയാം. അതായത് കുറച്ചൊക്കെ വ്യക്തികൾക്ക് കത്ത് കൊടുക്കാൻ, ഒരു പത്തോ അൻപതോ നൂറോ ആൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 200-300 ആൾക്കാർക്ക് അത്രയ്ക്കല്ല സാധാരണ പതിവ്, അത് ചെയ്തിട്ടില്ല. ഇതിലെന്നല്ല തെറ്റിന്നല്ല പറഞ്ഞത്, വളരെ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ പല നിലക്കും അലങ്കോലപ്പെടുത്തണമെന്നുള്ള നിർബന്ധക്കാർ ധാരാളമുണ്ട്. നമ്മുടെ എന്ത് പരിപാടിയും അപ്പൊ ആ നിലക്ക് പെട്ടെന്ന് ആവേശത്തോടുകൂടെ കുറെ ആൾക്കാർ വരിക, അതിനെ എതിർക്കാനായിട്ടും കുറെ ആൾക്കാർ വരാന്ന് പറഞ്ഞാൽ സാധാരണ പ്രസംഗം അലസിപ്പിച്ചുവിടാം. പക്ഷെ ജുമാ നമുക്ക് അരസി പിരിയാനും കൂടെ അതാണ് ഇത്ര സൂക്ഷ്മത പാലിക്കേണ്ടി വരുന്നത്. ഇപ്പോഴാണെങ്കിൽ വരട്ടെ, വെട്ടുകൊടുത്ത് കാണാം എന്നാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതല്ല നമുക്ക് പിരിഞ്ഞു പോകാൻ പറ്റൂല. നമ്മൾ ജുമാക്ക് വന്നാൽ ജുമാ നിസ്കരിക്കുക തന്നെ വേണം. പിന്നെ ഇതൊക്കെ കളിയില്ലാതെ പറഞ്ഞു പോകാം, അത് വേറെ കാര്യം. ഏതായാലും നിർബന്ധപൂർവം അത് നിർവഹിക്കണം എന്നുള്ള ആ ലക്ഷ്യത്തിലാണ് നമ്മളിവിടെ എത്തിച്ചേരുന്നത്. അതിന് വിഘാതമായിത്തീരുന്ന ഒന്നും സംഭവിക്കരുത്. അതാണ് ഇത്ര പരിമിതമായ രൂപത്തിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ വെച്ചത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പിന്നെ ഇതിലെ സംബന്ധിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം സംബന്ധിക്കുന്ന പല ആൾക്കാർക്കും നെത്തിയിട്ട് ആ സംബന്ധിച്ചവരൊക്കെ നമ്മൾ അതായത് 50% ആൾക്കാർക്ക് നെത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ചുരുക്കം. 50-75% പേർക്ക് നെത്തിപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം ഓരോരുത്തരും ചുറ്റുപാടുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ വരുന്നവരൊക്കെ ദൂരത്തുനിന്നുമാണ്, ഓരോരുത്തരും പല ചുറ്റുപാടുകളിൽ ബന്ധപ്പെട്ട ആൾക്കാരുമാണ്. അപ്പൊ സാധാരണഗതിയിൽ അത്ര ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വന്ന് കൂടുതൽ പ്രശ്നമല്ല, അവരോട് അറിഞ്ഞിട്ടില്ല ഇതാപ്പ സംഭവം. അതുകൊണ്ട് ഏതായാലും ഒരു പത്ര റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള അഭിപ്രായം ഇപ്പോൾ തെറ്റില്ലാന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ദൂരത്തുള്ള ആൾക്കാർ ഇവിടെ ആരും വേണ്ട, കോഴിക്കോട്ടുകാരെ വേണ്ട, ദൂരത്തു നിന്നുള്ള ആൾക്കാർ വന്നാൽ തന്നെ നമുക്കിഷ്ടം പോലെ ഒരാളെ ഈ സിറ്റിയിൽ കിട്ടും. നമുക്ക് പല സെമിനാറുകളും പല യോഗങ്ങളും നടത്തിയിട്ടുള്ള അനുഭവമാണ്. ഇവിടുത്തെ ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാകാൻ പാടില്ല എന്നല്ല, ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. ദൂര സ്ഥലത്ത് ധാരാളം ആൾക്കാർ എത്തിച്ചേരാണ്. നമ്മുടെ ധാരാളം പ്രവർത്തനം നടന്ന പച്ചറുവാടി, വാഴക്കാട്, അതുപോലെ മുനിയിൽ, അരീക്കോട്, ഇവിടെയൊക്കെ ധാരാളം പ്രവർത്തകന്മാരുണ്ട്, ധാരാളം അനുഭാവികളുണ്ട്. അവരൊന്നും അറിഞ്ഞിട്ടില്ല സത്യം. അപ്പൊ അതാ ആരും അറി ഓരോരുത്തരും കാണുന്നുണ്ട്, എൻ്റെ ഇടയിൽ കാണുന്നുണ്ട്, അറിഞ്ഞിട്ടില്ലാതെ അപ്പോലും അവസരത്തിൽ പോലും എല്ലാം പറഞ്ഞു. അപ്പൊ അറിയിക്കാനുള്ള ഒരവസരം നമ്മൾക്ക് ഉണ്ടാക്കണമല്ലോ. നിലയിലെ ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് എത്തിച്ചേരണം. ഇത് നിർത്തി വെക്കാനായിട്ട് പറ്റൂല. നമ്മൾ കോഴിക്കോട് ഒരു ജുമാ തുടങ്ങിയെങ്കിൽ അത് നമ്മളിൽ ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇനി നിർത്തി വെക്കാൻ പറ്റില്ല. ഇത് ജുമാണ്, എല്ലാ ക്ലാസ്സുകളൊക്കെയാണെങ്കിൽ നിർത്തി വെച്ച് പോവാം. ഇത് ജുമാണ്, ഇത് നിർത്തി വെക്കാൻ പറ്റില്ല. അതിന് എല്ലാ നിലക്കും എന്നെ ഇടങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല. നമ്മൾ കുറച്ചൊക്കെ പടിപടിയായിട്ട് ബുദ്ധിപൂർവ്വം നീങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജുമയിലേക്ക്, ഇനിയിപ്പോ എന്തായാലും നടന്നു കഴിഞ്ഞില്ലേ, നടന്നുകൊണ്ടിരിക്കുന്ന ജുമ തുടങ്ങിയെന്നേ പറയുള്ളൂ. എന്ന് തുടങ്ങിയെന്നുള്ളത് ഇപ്പൊ റിപ്പോർട്ടിൽ കൊടുക്കാൻ പോണില്ല. അപ്പൊ അങ്ങനെ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. എന്താപ്പോ അപ്പൊ അതിന്റെ ശക്തി, എതിർപ്പിന്റെ ശക്തി പകുതി നഷ്ടപ്പെട്ടു. ആ നിരക്ക് ജനങ്ങളെ ആദർശ ബന്ധുക്കളെ അറിയിച്ചു കൊണ്ടിട്ട് ഇത് പുഷ്ടിപ്പെടുത്താനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇതിനൊന്നും ഒരു നിരാശ, ഇപ്പൊ അങ്ങനെ നമ്മളിപ്പോ പകുതി ആൾക്കാരൊന്നുമില്ല, ആൾക്കാർ കാലൂരി ഉണ്ടാവില്ല എന്നുള്ള ആരും നിരാശപ്പെട്ടു പോട്ടെ. ഇവിടെ തിരൂർ ആകെ 10-15 നിന്നാണ് തുടങ്ങിയത്. പത്ര പരസ്യം കൊടുക്കേണ്ടി, പരസ്യമല്ല റിപ്പോർട്ട് കൊടുത്തു. അതിന് ശേഷം ആളുകൾ ഇപ്പൊ 100-150-200 ആൾ വരെ അതിന്റെ അനുഭാവികളായിട്ട് വന്നുകൊണ്ടും, ചില ഒരു ദിവസം ഒരാളില്ലെങ്കിൽ മറ്റേ ആഴ്ച വരും. അങ്ങനെ ഒഴിമിച്ച് വന്നിട്ട്, അതായത് ഒഴിമിച്ചിട്ടല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ചില ആഴ്ച വരുന്ന ആൾക്കാർക്ക് 50 വന്ന് കഴിഞ്ഞാൽ വരും, അപ്പൊ വേറെ 50 ആളായിരിക്കും വരാം. അങ്ങനത്തെ അനുഭാവികൾ 10-50 പോടായി. അത് ഈ അറിയിപ്പിൽ കൂടി അറിഞ്ഞിട്ടാണോ വന്നത്? അങ്ങനെ അറിഞ്ഞാലിവിടെ അവിടെ 250 ഇവിടെ 500-1000 ആൾ കൂടാനൊക്കെ ധാരാളം സാധ്യതയുള്ള നഗരമാണ്, മഹാനഗരമാണ്. അപ്പൊ ഇതിലൊന്നും ആരും ഒന്നും തെറ്റിദ്ധരിച്ചു പോകണ്ട, നിരാശപ്പെടണ്ട. ഇതിവിടെ നമ്മൾക്ക് സ്ഥലം മാറ്റേണ്ട ഗതികളുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ പരസ്യം കൊടുക്കാത്തത്. അതൊക്കെ ഉണ്ടാവും തീർച്ചയായും. ഇവിടെ ഇപ്പൊ ഒറ്റക്ക് ഒരു പ്രസംഗം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ കിട്ടുന്ന നാടാണല്ലോ. അപ്പൊ ഈ വിഷയം കേൾക്കണമെന്ന് താല്പര്യമുള്ള ആളുകളില്ലായിട്ടല്ല, അറിയണ്ടേ, വിഷയം അറിയണ്ടേ, അറിഞ്ഞിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പലർക്കും പല ഭാഗത്തും നമ്മളൊക്കെ പോണ്ടി വരും. ഇപ്പൊ ഉള്ളവർ തന്നെ ഒരു പക്ഷേ ഇവർക്ക് ആർക്കും പറഞ്ഞ ജയിച്ചവരാന്ന് കഴിഞ്ഞില്ല. ഞാനിപ്പോ നിർബന്ധനായിട്ട് ഏതായിരുന്നാലും പറഞ്ഞല്ലോ, കാരണം ഓരോരുത്തരും ചുറ്റുപാടുള്ളവർ അങ്ങോട്ടും പോയി നിറും. അപ്പൊ വേറെ 25, 50, 100 ആൾ വേറെ ആയിരിക്കും വരാ. അതാണ് ഈ സിറ്റികൾ കൊണ്ട്. ഏതായാലും നമ്മൾക്ക് ഒരു ചെറിയ റിപ്പോർട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതിഷ്ടം പോലെ എന്നിട്ട് വേണം ഓരോ വിഷയത്തെ പുരസ്കരിച്ച് ദീർഘമായ വിശകലനം ചെയ്തുകൊണ്ടുള്ള അവതരണം കുറെ ആൾക്കാർ അറിയണല്ലോ. ആ അറിയുന്നവർക്ക് നമസ്കരിക്കാനുള്ളൊരു വിശ്വാസം, ശരിക്കുള്ളൊരു ബോധ്യം ഉണ്ടായിത്തരുന്നു. അതിനല്ലേ നമസ്കരിക്കുന്നതിൽ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എപ്പോഴും എവിടെയും സംഭവിക്കുന്ന പദം പെട്ടെന്ന് സലാം ചെല്ലാതെ അടിച്ചു പോവാൻ തോന്നൂല. സലാം ചെല്ലെങ്കിലല്ലാതെ ഇത് കഴിഞ്ഞെന്ന് തോന്നൂല. കഴിഞ്ഞെന്നുള്ളത് ഏത് അതിന് ഉദാഹരണം നമുക്ക് വരും അനുഭവത്തിൽ മനസ്സിലാക്കാം. പഴയ കാലത്തുള്ള ആൾക്കാർ പ്രവചനം കുറവാണ്. വയസ്സന്മാരോടൊക്കെ ചോദിച്ചാലേ, വയസ്സന്മാരിൽ നിന്ന് മുജാഹിദികളായിട്ട് വന്ന ആൾക്കാരോട് ചോദിച്ചാലേ, സുന്നികളായിരുന്നു, സുന്നികളായി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് തസ്ബീഹും ദിക്റും ഇതൊക്കെ ചൊല്ലിയതിന്റെ ശേഷം ഞാൻ ഒന്നും ചൊല്ലിയിലേരും വേണ്ടില്ല, ഇരുന്ന് അവിടെ സലാം വെട്ടി കഴിഞ്ഞ ശേഷം ഒരു ദ്വാ ദ്വാരുന്നെങ്കിലേ നിസ്കാരം പൂർത്തിയായി എന്ന് തോന്നുള്ളൂ. ആ ദ്വായിലെന്തോ പറയുന്നുള്ള പ്രശ്നമല്ല, പറയുന്നൊക്കെ തോന്നിയ സാർ, അത് വേറെ കാര്യം, സുബ്ഹാന റബ്ബിക്കൊക്കെ പറയാം. പക്ഷെ എന്തായിരുന്നാലും നിസ്കാരം കഴിഞ്ഞിട്ട് മുസ്ലിയരവിടെ ഇരുന്നിട്ട് ഒരു നീണ്ട പ്രാർത്ഥന ദ്വാർന്ന് അത് മുത്തിമണത്തങ്ങോട്ട് പോയാൽ സുഖമായി. പക്ഷെ മുത്തിമണക്കുമ്പോ എന്താ പറഞ്ഞത്? സുബ്ഹാന റബ്ബിക്കാന്ന പടച്ചോന് പടച്ചോണ്ട് എന്ന് പറഞ്ഞിട്ടാ മുത്തിമണക്കണത്. അപ്പൊ ഈ പറയുന്നവൻ അറിയില്ല ഇത്രയും വലിയ അപകടം ശിർക്കാണപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ഇവർക്കും അറിയില്ല മുസ്ലിർക്കും അറിയില്ല. എന്നാലും ആ ഒരു ശിർക്കോട് കൂടി മണത്താണ്ട് പിരിഞ്ഞാൽ നിസ്കാരം പൂർത്തിയായി. അപ്പൊ അവര് എത്ര കൊല്ലം? 1200 കൊല്ലമായിട്ട്, 1200 കൊല്ലമായിട്ട് നിസ്കാരത്തിന്റെ പൂർത്തീകരണം അങ്ങനെ സലാം ചൊല്ലി അങ്ങോട്ടും കൊണ്ട് സലാം ചൊല്ലി കഴിഞ്ഞു. അതിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ മുഹമ്മദ് ആലി വസാബി ഇതാക്കും ഇതാക്ക കഴിഞ്ഞ ശേഷം ഓരോ വക്തിനും ഓരോ ദ്വാ. പഴയ നിസ്കാര കണക്ക് പഠിച്ചവർക്ക് ഓർമ്മുണ്ടോ? ഓരോ വക്തിനും ഓരോ ദ്വാ. ഇപ്പൊ ഞാനീ നോക്കി അച്ചടിച്ച് ഇറക്കി, ഊഹർക്കൊരു ദ്വാ, അസർക്ക് വേറൊരു ദ്വാ, എന്നാലും ഒരു പുതുമ വേണം. അങ്ങനെ വൈവിധ്യത്തോടു കൂടിയാണ് ഈ ദ്വാകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. മോരിബിനൊരു ദ്വാ, ഇഷാക്കൊരു ദ്വാ, സുബൈക്ക് വേറൊരു ദ്വാ. ആ ദ്വാക്കെ കഴിഞ്ഞിട്ട് എല്ലാതിന്റെ അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസ്ഫുന സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടല്ലാതെ ചന്തി ഇങ്ങോട്ട് പൊന്തൂല. പഴയ കാലത്തെ സുന്നികൾക്ക് 4 മതിലുകൾക്കും ചന്തി ഇങ്ങോട്ട് പൊന്തൂല. ഉച്ചു പോയാൽ നിസ്കാരം പകുതി നഷ്ടപ്പെട്ടു, അലങ്കോലപ്പെട്ടു, എന്തോ പൂരിപ്പിക്കാതെ വിട്ടു എന്നുള്ള വിശ്വാസമുള്ളത് ഈ ദ്വയ തീർക്കണം. പക്ഷെ ഈ ദ്വയാണെങ്കിലോ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ശിർക്കം ദ്വയാണ്. ഇപ്പൊ ഈ ദ്വയട്ടോ അത് മനസ്സിലാക്കണം, ലോകത്തിൽ ഏറ്റവും വലിയ ശിർക്കം ദ്വയാണ് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസ്ഫുന. അപ്പൊ സലാമുൻ അലൽ മുർസലീൻ എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ശിർക്കം ദ്വയാന്ന് പറഞ്ഞാൽ അബൂജാഹിൽ പോലും പറയാത്ത ദ്വാ. അബൂജാഹിൽ ശിർക്കീണാണ്, നമുക്കറിയാം ശിർക്കന്മാരെ ധാരാളമുണ്ടായിരുന്നു, അവരൊക്കെ വലിയ ശിർക്കന്മാരാണ്. പക്ഷെ അവരാരും അള്ളാന്റെ മേലൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഈ മക്ക മുശ്രിക്കുകൾ കൊടിയ മുശ്രിക്കുകളാണെങ്കിലും അള്ളാന്റെ മേലൊരാളുണ്ട് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നെന്താ, അള്ളാക്ക് കുറെ പെമ്മക്കളുണ്ട്, കുറെ കുട്ടിദൈവങ്ങളുണ്ട്, താഴെ കുറെ റബ്ബുകളുണ്ട്, ഇതൊക്കെ അവർ പറയുള്ളൂ. അള്ളാന്റെ മേലൊരു അള്ളുണ്ട് എന്ന് ലോക അവിടെ ഉണ്ടായിരുന്ന ഒരു മുശ്രിക്കും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അവിടെ കാണാല്ലോ, ചരിത്രത്തിൽ കാണാൻ പറയില്ല, അവരൊക്കെ പറയുന്നതാ റബ്ബുൽ അർബ ഇലാഹുൽ ആലിഹ. അതിനെ പറ്റി പറഞ്ഞ പരമേശ്വരൻ എന്നതിന്റെ പരിഭാഷ പദ പരമേശ്വരൻ, എല്ലാ ഈശ്വരന്മാരെക്കാൾ പരമമായിട്ട് നിൽക്കുന്ന ഉയർന്നിൽക്കുന്ന ഒരു ഈശ്വരൻ, ഇതാണ് എല്ലാ ശിർക്കന്മാരുടെയും സങ്കല്പം അള്ളാനെ പറ്റി. എന്നാൽ അള്ളാ ഈ പരമേശ്വരന്റെ നേരെ പിന്നൊരു പരമേശ്വരൻ, അതാരും പറയാറില്ല, അത് ലോകത്തിനും ശരിക്കും പറയാറില്ല. നമ്മളിപ്പോ അതാ പറയണത്, പക്ഷെ നമ്മൾക്ക് എന്റെ അർത്ഥം അറിയില്ല. നമ്മൾ പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെന്ന് അർത്ഥം. നമ്മളിപ്പോ പറയുന്നത് അള്ളാന്റെ മേലൊരു അള്ളുണ്ട് എന്ന സുബ്ഹാന റബ്ബിക്ക നിന്റെ നാദം പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നിസ്കാരം പൂർത്തിയാക്കണത്. ഇത് പറഞ്ഞെങ്കിലല്ലാതെ നിസ്കാരം പൂർത്തിയായി എന്ന് തോന്നൂല. അതും കൂടി പറഞ്ഞു വെച്ച ആൾക്ക് അന്തസ്സായിട്ട് നിസ്കാരം പൂർത്തിയാക്കിയതും ആ നിസ്കാരം കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാതെ പോകുന്ന വഹാബികൾ വടി വിഴുങ്ങികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചീത്ത പറഞ്ഞ, നമ്മളെ തലമുറനെ ചീത്ത പറഞ്ഞെന്ന് കാരവിടെ മറന്നിട്ടില്ല. അതൊക്കെ വടി ഇതിനിരിക്കാത്തതിന്റെ പേരിൽ വടി വിഴുങ്ങികൾ എന്ന് പറയും, വഹാബികൾ എന്ന് പറയും, മൗദൂദികൾ. അവരും അങ്ങനെ ഇരിക്കലല്ലോ ജമാഅത്ത്, അവരെ പറ്റി പറയും. എന്താ കാരണം? ഈ ശിർക്കം ദ്വേർക്കുന്നതിന് കൂടാത്തതാ കാരണം. അപ്പൊ നമ്മൾ എന്താണോ ഒന്ന് ശീലിച്ചതെങ്കിൽ അത് പച്ച ശിർക്കായിരുന്നാലും ശരി, അതും കൂടിയാണ് ചെയ്തെങ്കിലേ നമ്മൾക്ക് പൂർത്തിയെന്ന് തോന്നുള്ളൂ. അത് മനുഷ്യ പ്രകൃതിയാണത്. അത് പറയാം സലാമലൈക്കും സലാമലൈക്കും. ഇത് പറയുമ്പോൾ നിസ്കാരം തീരാ, നിസ്കാരം തീരണ്ടേ, നിസ്കാരം തീരാ എന്നുള്ള ഒരു പ്രതീതി ഇങ്ങനെ ഉണ്ടായിത്തീരല്ലോ. ഇങ്ങനെ ഇപ്പൊ തീരാ, അത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോ ഒരു യഥാർത്ഥത്തിൽ ആ സുബ്ഹാനം അർപ്പിക്കേണ്ട ഒരു കാഫ് മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. അത് മാറ്റുന്നത് നിർബന്ധമാണ്. വേറുള്ളതൊക്കെ ചെല്ലിട്ട് എന്നാലും ഇപ്പൊ തീർന്നില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പൂർത്തിയാക്കുന്ന ഒരു ദുആ നിസ്കാരം കഴിഞ്ഞ പാട് സുജൂദിൽ എഴുന്നേറ്റ പാട് സുബ്ഹാന റബ്ബി റബ്ബിൽ സത്യമായ സുബ്ഹാന അസ്സലാമു അലൈ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോഴും തീർന്നില്ല ഒന്നിനെ. അപ്പൊ ഇത് തീർന്നിട്ടല്ലേ മറ്റോ അണിച്ചു പോണത്. മറ്റവനെ റബ്ബിക്കാന്നും പറഞ്ഞിട്ട് തീർന്നിട്ടാ മറ്റവനെ അണിച്ചു പോണത്. അവർക്ക് പൂർത്തിയായി, പൂർത്തിയായി എന്നുള്ള ആർക്കും. അപ്പൊ നമ്മൾക്കും അതൊക്കെ അതിൽ ആ ശിർക്കാണ് മാറ്റിയിട്ട് തീർന്നെന്ന് വിശ്വസിച്ചാൽ എന്താ ശിർക്ക? നമ്മളാണ് മാറ്റി സുബ്ഹാന റബ്ബീനാക്കി. എന്റെ നാഥം പരിശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അസ്സലാമു അലൈ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിച്ചാണ് പോവുക, എന്താ പറയുക, ധൈര്യം എന്നിട്ട് അണിച്ചാണ്ട് പോവുക. എവിടേക്കായി നോക്കണേ, എന്താ അന്താളിപ്പ്, എന്താണ് പരിഭ്രമം? അത് കഴിഞ്ഞ് അണിച്ചാണ്ട് പോയാൽ പോലെ. അത് അവിടെ ഒരു വട്ടം തിരിച്ചാണ്. സ്വാഭാവികം എല്ലാവർക്കുള്ള ഇപ്പം എല്ലാവർക്കും ഒരു വട്ടം തിരിച്ചാണ്. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറയാഞ്ഞാൽ എന്തൊക്കെ അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ. എന്താ അതിന് കാരണം? ശീലിച്ചതാണ്, നമ്മൾ ശീലിച്ചതാണ്. മറ്റവൻ ശീലിച്ച് സുബ്ഹാന അറബിക്കാണ്. സുബ്ഹാന അറബിക്കല്ല ഞാൻ അവർക്ക് ഉറക്കം വരൂല, അസ്സലാമു അല്ല ഞാൻ നമുക്ക് ഉറക്കം വരൂല. ഇത് മുഴുവൻ ശീല. ഈ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് എന്താ? ജൂതന്റെ പണിയാണ്, മുസ്ലിമിന്റെ പണിയല്ല. അത് പറയുമ്പോ കാര കളഞ്ഞ് പറയാലോ നമുക്ക്, നമ്മൾമാരുമില്ലല്ലോ, നമുക്ക് മനസ്സിലാക്കാം. ഈ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഈ വാചകം ജൂതന്റെതാണ്. ഇത് അള്ളാന്റെ വാചകമല്ല, നിതിന്റെ വാചകമല്ല, മുസ്ലിമിന്റെ വാചകമായിട്ട് അള്ള പഠിപ്പിച്ചത്. മുസ്ലിം ചെല്ലുകയാണെങ്കിൽ സലാം അലൈക്കും, ഇസ്ലാമുൻ അലൈക്കും എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളെ ചെല്ലാനായിട്ട് അള്ളാഹ് പഠിപ്പിച്ച ഒരു സലാമാണ്. അത് ഖുർആനിൽ 35 സ്ഥലത്ത് സലാം എന്നാണ് ഉച്ചാരണം എന്ന് 35 സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. 35 സ്ഥലത്ത് സലാം 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 എന്നല്ല പഠിപ്പിച്ചിട്ട് അത് നമ്മൾക്ക് പഠിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പ നമ്മളെക്കാൾ വലിയ ഹംഗിങ്ങൾ ലോകത്തുണ്ടോ? അള്ള നമ്മൾക്ക് ഇറക്കി തന്നൊരു കിതാബ്, ആ കിതാബിന് 35 സ്ഥലത്ത് എഴുതി വെച്ചിരുന്നു. അതിങ്ങനെ തന്നെ സലാമു അലൈക്കും, അസ്സലാമില്ല സലാം അലൈക്കും എന്നാണ് പറയേണ്ടത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നിട്ട് 1300-400 കൊല്ലമായിട്ട് നമുക്ക് ഇപ്പൊ ഈ 35 സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല, അതിലുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തരത്തിന്റെ ബുക്കല്ലേ? അങ്ങനെ അങ്ങനെ സംഭവിച്ച് ഖുർആനായിട്ട് നീക്കി വെച്ചിട്ട് സുന്നത്ത് ജമാഅത്ത് കൊണ്ട് നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചു. ഖുർആനായിട്ട് ഒഴിവാക്കി വെച്ചിട്ട് സുന്നത്ത് ജമാഅത്ത് നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചു. അതിന്റെ മതിയല്ലോ. അപ്പൊ ഖുർആനിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. താൽപ്പര്യം നീക്കി വെച്ചില്ലേ? സുന്നത്ത് ജമാഅത്തിലുള്ളതൊക്കെ നമുക്കറിയാം. എന്താ അസ്സലാമു അലൈക്കും സുബ്ഹാന റബ്ബിക്കൊക്കെ സുന്നത്ത് ജമാഅത്തിലാണ്. ഈ അസ്സലാമു അലൈക്കും ആമീൻ അതുപോലെ സുബ്ഹാന റബ്ബിക്കൊക്കെ സുന്നത്ത് ജമാഅത്തിൽ എഴുതിയ ശേഷമാണ്. ഖുർആനിൽ അതില്ല, അല്ലില്ല എന്നുള്ള ഖുർആനായിട്ടില്ല എന്നുള്ളതല്ല, പ്രാർത്ഥനയായിട്ടില്ല. അസ്സലാമു അലൈക്കും തീരല്ല, അസ്സലാമു അലൈക്കും എന്നുള്ള പ്രയോഗേ ഖുർആനിലില്ല. ആകെ രണ്ട് സ്ഥലത്ത് അസ്സലാമു അലാ മനിത്തബാൽ ഹുദാ, അസ്സലാമു അലൈ യോ മൗലിദ്വ യോ മമൂത്വ യോ ഹയ്യ എന്നിങ്ങനെ രണ്ട് സ്ഥലത്ത് ഒരു അസ്സലാം ഉപയോഗിച്ച് കാണും. അത് ഉദ്ധരണിയാണ്. അത് യഹയാ നബി, യഹയാ നബി ഒരിക്കൽ പ്രാർത്ഥിച്ച, യഹയാ നബി പ്രാർത്ഥിച്ച അവസരത്തിൽ അസ്സലാമു അലൈയ യോ മൗലിദ്വ യോ മമൂത്വ യോ ഹയ്യ എന്ന് പറഞ്ഞുള്ള ഒരു ഉദ്ധരണിയായിട്ട് പറഞ്ഞതാണ്. മറ്റത് മൂസാ നബി പറഞ്ഞ അസ്സലാമു അലാ മനിത്തബാൽ ഹുദാ എന്ന് മൂസാ നബി ഫിറോന്റെ ആൾക്കാരോട് അഭിസംബോധന ചെയ്തത് അങ്ങനെ പറഞ്ഞിട്ടാണെന്നത് ഉദ്ധരണിയാണ്. നമ്മളോട് പറയാൻ പറഞ്ഞ എന്താ? യോമിനോത്തിന് നിന്റെ അടുത്ത് സത്യവിശ്വാസികൾ വരുമ്പോ, നബിയോട് പറയാ സത്യവിശ്വാസികൾ നിന്റെ അടുത്ത് വരുമ്പോ അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ ആദ്യം തുടങ്ങേണ്ടത് സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പറഞ്ഞോ, അങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ടും മനുഷ്യനെ ഇത് കേൾക്കൂല പറഞ്ഞു. നമ്മൾ ഇതുവരെ അത് അറിഞ്ഞിട്ടില്ല. നമ്മൾ അസ്സലാമു അലൈക്കും അറിയുള്ളൂ, അത് അബൂഹുറൈറ പഠിപ്പിച്ചാണ്, അത് ജൂതന്മാരുടെ ശൈലിയാണ്. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറഞ്ഞു. അതിലാ പറഞ്ഞത്, എന്നാൽ ഈ ലോകം അറിഞ്ഞില്ലല്ലോ. ഇപ്പോഴും ലോകം മുഴുവൻ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് സലാം വിട്ടില്ലല്ലേ. 5 സ്ഥലത്ത് സലാം ചെല്ലാൻ വേണ്ടിയിട്ട് ഖുർആൻ പറഞ്ഞു. 5 സ്ഥലത്ത് സലാം ചെല്ലാൻ വേണ്ടിയിട്ട് ഖുർആൻ പറഞ്ഞു. അങ്ങേരെ വീട്ടിൽ പോകും, സ്വന്തം കുടുംബക്കാരായിട്ട് മുസ്ലിമികളായിട്ട് കാണുമ്പോൾ അത് 5 സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞു. ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ സലാം ചെല്ലണം 5 സ്ഥലത്ത് പറഞ്ഞു. അത് പറയണമെന്നും പറഞ്ഞു, അങ്ങനെ പറഞ്ഞല്ലാതെ കടക്കരുതെന്നും പറഞ്ഞു. ഒരാൾ ഓഫീസിൽ ചെന്ന് കിടക്കുകയാണെങ്കിൽ സലാം ചെല്ലിയല്ലാതെ കടക്കരുത് എന്ന് പോലും വളരെ കാർക്കശ്യത്തോടു കൂടി പറഞ്ഞതാ. അതൊന്നും ഫർളല്ല എന്നപ്പോ എരിച്ചു, അതൊന്നും ഫർളല്ല. ഈ 5 സ്ഥലത്ത് പറഞ്ഞതും ഫർളല്ല. അത്ര ഗൗരവം വളരെ നിർബന്ധമല്ല. പിന്നെ നിർബന്ധം ഫർളപ്പോ ഏതാണെന്നറിയോ? നിസ്കാരം കഴിഞ്ഞാൽ സലാം ചെല്ലണമെന്നോ നിസ്കാരത്തിന്റെ ഇടക്ക് സലാം ചെല്ലണമെന്നോ അള്ളാഹു ഒരൊറ്റ സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളോട് എന്താ പറഞ്ഞത്, നിസ്കാരത്തിന് സലാം ചെല്ലൽ ഫർളാണ്, അത് ഉജുബല്ല ഫർളാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സലാം ചെല്ലണം, അത് ഫർളാണ്. എന്ന് ആരാത് പറഞ്ഞുണ്ടാക്കിയത്, ആരാതിന്റെ ആൾക്കാർ എങ്ങനെ ഇത് വന്നത്? ഖുർആനിൽ ഒരിക്കലും പറയാത്ത സ്ഥലത്ത് ഇസ്ലാം ചിലരെ പറന്നുവാക്കി. ഖുർആൻ പറഞ്ഞ അഞ്ച് സ്ഥലത്ത് വ്യക്തമായിട്ട് നിർദ്ദേശിച്ചു തന്നവർ ഒറ്റ സ്ഥലത്തും പറന്നല്ലാന്ന് വാക്കി. എങ്ങനെയൊക്കെയാണ് ഈ അട്ടിമറിന്റെ രൂപം എങ്ങനെയൊക്കെ നമുക്ക് തിരിയേണ്ടത്? അല്ല, അഞ്ച് സ്ഥലത്ത് പറയാക്കിയിട്ട് നിർബന്ധമാക്കിയിട്ട് അത് അഞ്ചും പറന്നല്ലാതും നിർബന്ധമല്ലാതെ ഒരൊറ്റരിക്കലും പറയാത്ത നിസ്കാരത്തിൽ അത് ഫറളാണെന്നും പഠിച്ചവൻ അട്ടിമറിക്കാരനല്ലെങ്കിൽ, ജൂതനല്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ ചൂട്? ഇവനൊരു ജൂതനല്ലെങ്കിൽ പിന്നെ ആരാ? നബിന്റെ കാലം മുതൽ അതാണ് നമുക്കുള്ള പ്രശ്നത. നബിന്റെ കാലം മുതൽക്കുള്ളതല്ല നബി സലാം വേണ്ടിയിട്ടുള്ള നിൽക്കാറും, നബി ഇപ്പൊ ജൂതന എന്നപ്പോ നമ്മളെ തെറ്റിദ്ധരിക്കാം. നബിന്റെ കാലത്ത് ഇതുണ്ടോ? നബി ഏതെങ്കിലും നിസ്കാരത്തിൽ അസ്സലാമലൈക്കും സലാം വേണ്ടിയിട്ടുണ്ടോ? അങ്ങനെ അള്ള സലാമെന്ന് അലൈക്കും എന്ന് പറഞ്ഞപ്പോ നബി അസ്സലാമു ആക്കിയിട്ട് മാറ്റിയെങ്കിൽ ജൂതന്മാരോടോ ലാത്തർക്കണോല്ലതിനെ വരമോ, അക്രമകാരികൾ അവിടേക്ക് ചാഞ്ഞു പോവല്ലേ എന്ന് നബിയോട് പറഞ്ഞപ്പോ നബി ചാഞ്ഞിതായില്ലേ? ജൂതന്മാർക്കാണ് ഈ അസ്സലാമുള്ളത്. അപ്പൊ ജൂതന്മാരെ പോലെ നബിക്ക് ഇഷ്ടമായുള്ളൂ. അല്ല പറഞ്ഞ് നബി കേട്ടില്ല എന്നായി. അല്ല കഅബയിലേക്ക് തിരിഞ്ഞ് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി ആയത്തിറക്കി. എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കിയതിന് ശേഷം പിന്നെയും നബി ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മസ്ജിദുൽ ഹറാമിലേക്ക് മക്കത്തെ പള്ളിയിലേക്ക് തിരിഞ്ഞു നിന്നോ എന്ന് കുറെ കാലങ്ങൾക്ക് ശേഷമായിട്ട് മദീനത്ത് പോയതിന്റെ ശേഷം നബിക്ക് നിർദ്ദേശം കിട്ടി. ഖുർആനിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നബി മസ്ജിദുൽ ഹറാമിലേക്കല്ല, മസ്ജിദുൽ മഖ്ദിസിലേക്കാണ് നബി തിരിഞ്ഞു നിൽക്കൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അള്ള പറഞ്ഞ സമ്മതിച്ചില്ല, അള്ള ഈ പറഞ്ഞ കേട്ടില്ലെന്നല്ലേ ഞാൻ അർത്ഥം? അപ്പൊ നബിയോട് നേരിട്ട് ഫഖുൽ സലാമുൻ അലൈക്കും, നീ സലാമുൻ അലൈക്കും തന്നെ പറയണമെന്ന് അള്ള നബിയോട് പഠിപ്പിച്ചിട്ട് നബിയെ അതൊന്നും സലാമുൻ അലൈക്കും നബിക്ക് വെച്ചിട്ടില്ല. നബിക്ക് അസ്സലാമു അലൈക്കും ജൂതന്മാർ പറയണ മാതിരിയായിരുന്നു, നബിക്ക് പറ്റുള്ളൂ. അങ്ങനെയാണ് നബി മരിക്കുന്നവരെ സലാം ചൊല്ലിയത് നിസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വിശ്വസിക്കണം. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റോ ഇല്ലേ? പറ്റൂല. നബി അങ്ങനെ ചൊല്ലിയെന്ന് വിശ്വസിക്കാൻ പറ്റൂല. നബി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ സലാം അലൈക്കും ചൊല്ലാൻ പാടുള്ളൂ, കാരണം അല്ല പറഞ്ഞതാ, ഖുർആനിലുള്ള കാണിച്ചാൽ എല്ലാവർക്കും കാണാനുള്ളതാ. അപ്പൊ നബി സലാം അലൈക്കും എന്ന് സലാം ചൊല്ലിയിരുന്ന് നിസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയിക്കാം. അത് ചിലപ്പോ ഉണ്ടാവാം, സലാം അലൈക്കും എന്ന് അല്ല നബിയോട് പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അത് നിസ്കാരത്തിലും നബിയാണ് നടപ്പിലാക്കിയോ എന്ന് നമുക്ക് സംശയിക്കായിരുന്നു. ഇവിടെ പിന്നെ മാതൃകാക്ക് പിടിക്കണമെന്ന് പറ്റൂല, പിടിക്കണേ ഖുർആൻ പറയണോ നിസ്കാരത്തിൽ വേണമെന്ന്. പക്ഷെ നമുക്കൊരു സംശയം കൊടുക്ക, സലാം അലൈക്കും എന്ന് പറയണെന്ന് നബിയോട് പറഞ്ഞത്. അപ്പൊ നബി നിസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോഴും വിരിയുമ്പോഴും സലാം അലൈക്കും എന്ന് പറയാറുണ്ടത്തില്ലെന്ന് പറയുമ്പോ പൊതുവേ നബിയോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സന്ദർഭം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കാരത്തിലേക്കും കൂടി ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിചയം നോക്കാം. ഇത് അസ്സലാമു അലൈക്കും നബി ചൊല്ലി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ തുപ്പ കള്ള ഹജി പച്ച കള്ളം ജൂതൻ കെട്ടിണ്ടാക്കിയത് നബിയെ നിസ്കരിച്ച് പിരിയുന്ന അവസരത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നവൻ ജൂതനാണ് എന്ന് അപ്പൊ തന്നെ തുറന്ന് പ്രഖ്യാപിക്കുക. കാരണം നബിയല്ലൂല, നബി നിസ്കാരത്തിലല്ല, അല്ലാത്ത സമയത്തും അസ്സലാമു അലൈക്കും നബിക്ക് ചെല്ലാൻ പാടില്ല. ഒരക്ഷരല്ലെന്ന് അവനൊന്ന് പറയണം, ഒരക്ഷരല്ലേ എന്ന് പറയണം. ബി ബിസ്മില്ലാഹി തുടങ്ങി ഇവിടുന്നാണ്ട് ബിസ്മില്ലാഹി വേണ്ട, ഒരക്ഷരം ബി ബിസ്മില്ലാഹി എന്നാണ് തോന്നുക എല്ലാവരും കൂടിയിട്ട്. ഈ ഒരക്ഷരല്ലേ രണ്ടക്ഷരം എന്ന് പറയാൻ പാടില്ല. അള്ള പറഞ്ഞ ഒരായാലും അരായാലും അത് കണക്കാൻ, അതിന് അര അക്ഷരം കൂട്ടാനും ഒരു അക്ഷരം കൂട്ടാൻ ആർക്കും അധികാരമില്ല. അപ്പൊ ഒരക്ഷരം അസ്സലാം വലൈക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സലാം വലൈക്കും കൂടി ഒരു ആ കൂടിയോടെ എന്താ കൂട്ടാൻ ആര് പറഞ്ഞു എന്നാ ചോദിച്ചു? ആര് പറഞ്ഞു കൂട്ടാൻ? അള്ള പറഞ്ഞിടത്തൊക്കെ ഓരോന്ന് കൂട്ടുക. ഒരക്ഷരം ഒരക്ഷരം കൂട്ടി എന്താവും? അക്ഷരം കൂട്ടി എന്താവും ചെയ്തു ഇവിടെ? അക്ഷരം കൂട്ടിയൻ ഉണ്ട് നാഥൻ അനാഥൻ. ആ കൂടുമ്പോ മലയാളത്തിൽ എത്ര അർത്ഥം പറഞ്ഞു ഇല്ലേ? സത്യം അസത്യം. ഒരക്ഷരല്ലേ കൂടിയുള്ളൂ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സത്യം പറഞ്ഞ അസത്യായി. അതുപോലെ തന്നെ എവിടെയും പറഞ്ഞത് സലാം പറഞ്ഞ രക്ഷ, അസലം പറഞ്ഞ മരണം എന്നാ നാശം എന്നാ. ഒരു രാമയും കിടന്ന് ചെറുതായിട്ട് ലോപിക്കണം മതി. അസ്സലാമലൈക്കും, അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ നാശം വിതക്കട്ടെ, നന്ദി മരിക്കട്ടെ, ചാവട്ടെ എന്നൊക്കെ അതിന്റെ അർത്ഥം. അതിനാണ് അസ്സലാമോ എന്നാക്കുന്നത് ജൂതന്മാര്. അസ്സലാമോ അസ്സലാമോ എന്ന് പറഞ്ഞിട്ട് എന്റെ ഇടയിൽ അസ്സലാമോ എന്നാക്കണം. അതിനാണ് ജൂതന്മാർ ഈ അസ്സലാമോ പിടിച്ചത്. അതിന്റെ ഉദ്ദേശത അത് തന്നെയാണ്. 35 സ്ഥലത്തും അള്ളത് ബഹിഷ്കരിക്കാനും കാരണം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾക്ക് നിസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറയാഞ്ഞാൽ പൂർത്തിയാവണില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജഹാലത്തിന്റെ അറ്റം നല്ലത് വേറെന്ന്, നമ്മളുടെ ജഹാലത്തിന്റെയും ഹെമാക്കത്തിന്റെയും അറ്റം നമ്മൾക്ക് അള്ള പറഞ്ഞത് തലേ കയറുന്നില്ല എന്നതിന് അർത്ഥം. അപ്പൊ ഇതിന് ഇപ്പൊ കാലതാമസമാണ്? അതും വേണ്ട. എന്തിന് കാലതാമസം? ആർക്കും വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്? അള്ള ഖുർആനി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിക്കാൻ കാലതാമസം. അർത്ഥം അങ്ങനെ അങ്ങനത്തെ ഖുർആൻ അങ്ങനെ തന്നെ ഉള്ളൂ എന്നല്ലോ സംബന്ധിക്കും. പറഞ്ഞതും അങ്ങനെ തന്നെ. പിന്നെ അതിന്റെ ഇടയിൽ കൂടി ഒരക്ഷരം നമ്മുടെ കൂട്ടണമെന്ന് പറ്റൂല എന്ന് പറഞ്ഞൂടെ? എന്താ പേര് മടി? അത് പറ്റൂല. ഒരക്ഷരം കൂട്ടാൻ സമ്മതിക്കൂല. ഖുർആൻ പറഞ്ഞ മതി. പറഞ്ഞു ആമീൻ ചെല്ലാൻ വേണ്ടാൻ പാടില്ല. ഖുർആൻ നിസ്കാരത്തിൽ ആമീൻ ചെല്ലു എന്ന് പറയാ. നിസ്കാരത്തിൽ ആമീൻ ചെല്ലുവാ. അള്ളാഹാന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ അള്ളാഹാന്റെ മുമ്പിൽ പാരായണം ചെയ്യാനുള്ള 114 സൂറത്തൂടെ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒരു ആയത്തും ഇഷ്ടമുള്ള ഓദിക്കുമോ എന്നുള്ള പറഞ്ഞില്ല. അതിന് ഇഷ്ടമുള്ള ഓദിക്കുമെന്നുള്ള പറഞ്ഞില്ലേ? പിന്നെ അതിലൊന്നിലും ഇല്ലാത്തൊരു ആമീൻ ഏറ്റ് ലോകം മുഴുവൻ നടക്കില്ല. ആര് പറഞ്ഞു? ഇവിടെ എവിടെയില്ലാത്തൊരൊറ്റ ഖുർആന്റെ ഒരൊറ്റ ആയത്തിലും കാണാത്ത ആമീൻ ചൊല്ലാൻ ആര് പറഞ്ഞ് നിസ്കാരം പുറത്തിറങ്ങി ചൊല്ലിക്കോ, നിസ്കരിക്കുമ്പോ ചെല്ലല്ലേ എന്ന് പറയാം, ആരോട് പറയാ പുറത്തിറങ്ങി ചൊല്ലിക്കോ. അള്ളാഹ് നമ്മൾക്ക് ചെല്ലാൻ വേണ്ടി ഇറക്കി തന്ന ഖുർആനിൽ ഇല്ലാത്ത ജൂതന്മാർ കൊണ്ട് നടക്കുന്ന അതിലെന്നെ ജൂതത്തരം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ആമീൻ ചെല്ലാൻ ആര് പറഞ്ഞു ആരോട് ചോദിക്കാ? എങ്ങനെ ആമീൻ എന്നാൽ നമ്മളിവിടെ ദൈവമന്ദിരവും ഒക്കെ വലിയ അദീസിന്റെ കിതാബും സിയാസത്തും ഒക്കെ പഠിച്ചു വന്ന ഒരാളോട് അങ്ങനെ സ്റ്റേഷനിൽ നിൽക്കാം. അപ്പൊ ചോദിച്ചു രണ്ടാളും ഇങ്ങനെ ബസ് തരാൻ വേണ്ടിട്ട് അങ്ങോട്ട് കൊണ്ട് ബസ് തരാൻ വേണ്ടി അറിയില്ല, അങ്ങനെ നടത്താനും പറഞ്ഞു പരിചയപ്പെട്ടു. അങ്ങനെ വലിയ മുഖത്തിന്റെ സ്ഥലം പ്രിൻസിപ്പളാന്നൊക്കെ പറഞ്ഞു, ദൈവത്തിന് പാസ്സായത് റാങ്കോ അങ്ങനെ അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന കൂടുതൽ പറഞ്ഞു, ഖുർആനിലെ ആമീൻ എത്ര സ്ഥലത്തുണ്ട് എന്ന് ചോദിച്ചു. അങ്ങനെ അതിനുള്ള സന്ദർഭം ഉണ്ടാക്കിയ ഖുർആനിലെ ആമീൻ എത്ര സ്ഥലത്ത് ഉണ്ട് എന്നാണ് ഇപ്പോ ഏതാണ്ട് ഒരു കണക്കിട്ട് അതൊക്കെ ഇല്ല. അപ്പൊ ആലോചിച്ചിട്ട് പറഞ്ഞു ഖുർആനിന്റെ ഇപ്പോ ആമീൻ ഫത്തിഹയില് അല്ല ഫത്തിഹയിലുണ്ട്, ഞാൻ അത് കൂടി കൊടുത്തു ഫത്തിഹയിലുണ്ട്, പിന്നെ പിന്നെ എത്ര സ്ഥലത്തുണ്ടെന്ന് കിട്ടണം. അല്ല ഫത്തിഹയിലുണ്ടെന്ന് ഇപ്പൊ ഉറപ്പാണല്ലോ, അത് ഉറപ്പന്നെ ഞാൻ ഉറപ്പിച്ചു. ഇനി എത്ര സ്ഥലത്തുണ്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞപ്പോ അത് നോക്കിയിട്ട് തന്നെ പറയാൻ വയ്ക്കുള്ളൂ. ഏതായാലും ഇപ്പൊ ഫത്തിഹയിലുണ്ടല്ലോ, ആ തൊഴിലെന്ന് ഏതായാലും പറയാലോ എന്ന് പറഞ്ഞു ഫൈനലായിട്ട് പറഞ്ഞേക്കാം. ഫത്തിഹയിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ, മതിയല്ലോ തൊഴിലുണ്ടായാലും മതിയല്ലപ്പതി. ശരി, ഫാത്തിഹാരില്ലാന്നൊരു സംശയം പറഞ്ഞേക്കാണ്ടെന്ന് പറഞ്ഞു എത്ര അങ്ങനെ തുടങ്ങണം. ഫാത്തിഹാരില്ലാന്ന് വെച്ചാൽ ഒരു സംശയം പറഞ്ഞേക്കാണ്ട്, ഫാത്തിഹാര ആമീൻ ഇല്ല, ദൈവബന്ധിപ്പെട്ട് ഇവിടുത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേലൂരും പോയി പഠിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പഠിക്കാൻ വേണ്ടി ദൈവബന്ധി പോയി പഠിച്ചു എന്നിട്ട് നിന്നിട്ട് പറയാപ്പത്. ആ ഫാത്തിഹാര ഇല്ലാന്ന് ചില ആൾക്കാർ പറയണ്ടെന്ന് പറഞ്ഞപ്പോ ഫാത്തിഹാരില്ല മുസാഫിർ ഇല്ലാന്ന് വെച്ചാൽ അത് വല്ല പൊന്നാനി പഴയ മുസാഫിറായിരിക്കും ഇല്ലാത്തത്, സാധാരണ മുസാഫിറെ കണ്ടല്ലോ നോക്കണോ, അപ്പോഴും മാറുന്നില്ല അപ്പോഴും മാറുന്നില്ല. കോടിക്കണക്കിൽ മുസാഫി ലോകത്തുണ്ട്, ഒരൊറ്റൊന്നിൽ ആമീനില്ല, ഒരൊറ്റൊന്നിലെ ആമീനില്ല. അങ്ങനെ ഈ കോടിക്കണക്കിൽ ഇവിടെ ഇപ്പൊ നൂറുകണക്കിന് മുസാഫ് ആളും കണ്ടുകൊണ്ടിരിക്കും, അവിടെയുണ്ട് നൂറുകണക്കിന് മുസാഫ്, വേലൂരുണ്ട് നൂറുകണക്കിന് മുസാഫ്, ഇതൊക്കെ കണ്ടുകൊണ്ട് പത്തും 15 കൊല്ലം അല്ല ഒട്ടാകെ നോക്കുകയാണെങ്കിൽ 10-15 കൊല്ലം ഇത് പഠിക്കാനായിട്ട് നടന്നാണ് ഇപ്പൊ പറഞ്ഞെന്താണെന്നറിയോ, സാധാരണ മുസാഫിലൊക്കെ ആമീൻ ഉണ്ടല്ലോ, അല്ല പഴയ കാലത്തെ പൊന്നാനി മുസാഫിലായിട്ടായിരിക്കും ആമീൻ ഇല്ലാത്തത് എന്ന് പറഞ്ഞു. അല്ല നിങ്ങളൊന്ന് നോക്കേണ്ടി, സാധാരണ മുസാഫിൽ ഇല്ല എന്നൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് അതിന് മുസാഫിൽ ആര് പറഞ്ഞു? വെറുതെ വല്ല ഭ്രാന്തന്മാർ പറഞ്ഞേക്കണം, വെറുതെ വല്ല ഭ്രാന്തന്മാരും പറഞ്ഞു നമുക്ക് നമ്മൾ ആളൊന്നും അറിയിച്ചില്ല, അങ്ങോട്ട് ആളറിയാം. ഏതായിരുന്നാലും നമ്മൾക്കിപ്പോ പഠിക്കേണ്ട പാഠം, ദൈവബന്ധത്തിൽ പോയി പാസായി വന്ന ഒരാളോട് മുസാഫിൽ നിസ്കാരത്തിൽ ഖുർആനിൽ ആമീൻ ഉണ്ടെന്ന് പറഞ്ഞു, ആമീൻ ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചപ്പോ പല സ്ഥലത്തും ഉണ്ട്, ഒരു സ്ഥലത്ത് ഏതാരും ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു. അതിനെപ്പറ്റി സംശയം പറഞ്ഞോ പറഞ്ഞോ ഭ്രാന്തനാണെന്ന് പറഞ്ഞു, അതിന്റെ റിസൾട്ട് പറ പറഞ്ഞോ ഭ്രാന്തനാണെന്നാണ് അവസാനം പറഞ്ഞത്. അപ്പൊ സംഗതി ഇപ്പൊ എന്താ, ഈ കോടിക്കണക്കിനുള്ള മുസാഫിൽ ഓരോരുത്തരും ആമീനില്ല. അപ്പൊ ഇവരിതുവരെ അറിഞ്ഞോ, ഇവരിതുവരെ അറിഞ്ഞോ നോക്കിയോ? നോക്കില്ല. കോടിക്കണക്കിനുള്ള മുസാഫി ഭൂമുഖത്ത് ഓരോറ്റ ഒന്നിൽ ആമീനില്ല. എവിടെയും വേറൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരട്ടോ. അപ്പൊ ഇത് ഈ ഖൗമിയങ്ങൾ നിസ്കരിക്കാനായിട്ട് പടക്കപ്പെട്ട വിഭാഗാപര് മുസ്ലിയന്മാരെന്ന പേരന്നെ അങ്ങനെ 10-40 കൊല്ലം നിസ്കരിച്ചിട്ട് ഈ ആമീന് ഖുർആനുള്ളതാണോ അല്ലേന്ന് ഇതുവരെ ദൈവബന്ധി പോയി എന്നിട്ടും കൂടി ഓർമ്മയില്ല. വേണ്ട ഈജിപ്തിൽ പോയി എന്നാളോട് ചോദിക്കണ്ടായി, എന്നാളും പറഞ്ഞ ഈജിപ്തിൽ പോയി പഠിച്ച് പാസ്സായി വന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കണ്ടായി, ഈ ആമീൻ ഇപ്പൊ ഖുർആനിന്റെ എത്ര സ്ഥലത്തുണ്ട് ചോദിക്കണ്ടേ? അയാളുടെ പേര് വേണ്ട അവസരത്തിൽ പറയാം. അപ്പൊ ആലോചിച്ചു എത്ര സ്ഥലത്തുണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, ആലോചിച്ചിട്ട് ഞാൻ അധികം വിഷമിപ്പിക്കണ്ടെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു, ഖുർആനിൽ ഇപ്പൊ ആമീനെ ഇല്ലല്ലോ ഇങ്ങനെ കിടന്നോടിയതല്ലേ. അപ്പോഴാ സേവനത്തിൽ നോക്കാം, സേവനത്തിൽ നോക്കിയപ്പോ രണ്ടു മൂന്ന് ദിവസം പടത്തിന് രണ്ടു നോക്കുമ്പോൾ ഒന്നും ഇല്ല. അതെ, എന്നാ സത്യത്തിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലട്ടോ എന്ന് തുറന്നാട് പറഞ്ഞു. സത്യത്തിൽ ഖുർആനിലെ ആമീൻ ആമീനുണ്ടോ ഇല്ലയെന്ന് അത് ശ്രദ്ധയിലില്ല, ലോകൊട്ടാകുള്ളതല്ലേ ഉണ്ടാവുന്ന വിചാരിച്ചിരുന്നത്. ആ അതിപ്പോ ഇപ്പോഴാണ് ശ്രദ്ധയപ്പെട്ടത് എന്ന് ഈജിപ്തിൽ നിന്ന് പഠിച്ചു വന്ന ആള് അത് സ്വന്തം അനുഭവം. അപ്പൊ ചുരുക്കത്തിൽ ഇത് ഖുർആനിലുള്ളതാണ് എന്നുള്ള നിലക്കുള്ള ഈ ധാരണ എത്ര കാലമായി ഈ സമുദായത്തെ നിലനിർത്തിയിട്ട്? 1300 കൊല്ലായി. 1300 കൊല്ലായി ആമീൻ ഖുർആനിലുണ്ട് എന്ന് പഠിപ്പിച്ചിട്ട് ഇപ്പോഴും ആ പാഠത്തിലാ. ആരോട് പറഞ്ഞാലും ഖുർആനിന്റെ ഫാത്തിഹ ആമീൻ ഇല്ല എന്നാലും പെട്ടെന്ന് സമ്മതിക്കൂല. ഫാത്തിഹ പഴയ കാലത്ത് പലകര എഴുതിയിട്ട് ഫാത്തിഹ എഴുതിയിട്ടുണ്ട്. ആ പലകരൊക്കെ എഴുതിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആമീൻ എന്ന് വലുതാക്കി അതേപോലെ തന്നെ എഴുതും. അതേപോലെ തന്നെ പലകര പഠിച്ച ആൾക്കാർക്ക് ഒരു 50-60 വയസ്സിന്റെ അപ്പുറമുള്ള ആൾക്കാർക്ക് അറിയാം. ഒന്നും കഴിഞ്ഞില്ലല്ലോ, ഞാനും ആ പഠിപ്പിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് വലിയ പലകം അടിയിലും ആമീന്ന് കൂട്ടിയാണ്ട് വരും. എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആമീനെ പറ്റുന്നതാണ്. അപ്പൊ ഖുർആനിലെ ആമീനില്ല, ലോകത്തിലെ കോടിക്കണക്കിന് മുസാഫിലില്ല. ആമീൻ ജൂതന്മാരുടേതാണ്, അത് ഹിബ്രു ഭാഷയിൽപ്പെട്ടതാണ്, അതിന്റെ അർത്ഥം ജൂതത്തിനുണ്ട്. അങ്ങോര് പറഞ്ഞ മാതിരി ഒക്കെ ചെയ്യണമേന്ന് അപ്പൊ ഈ പറയണത്. അങ്ങോര് പറഞ്ഞ അങ്ങോരെന്താ പറഞ്ഞെന്ന് ഇവർക്കറിയില്ല. അങ്ങോര് പറഞ്ഞ മാതിരി ഒക്കെ ചെയ്യണം. അള്ളാഹു നമ്മളോട് പറഞ്ഞു, എന്താ ബുദ്ധി ഒഴിവനി, നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ ബുദ്ധി ഒഴിവനി, അർത്ഥിച്ചു നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾ കൊണ്ടുവരുന്നത്. വരാം. ഈ അങ്ങോട്ട് ഇങ്ങോട്ട് വർത്തമാനം പറയാം. എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാന്ന് അല്ല പറയണത്. ഇവൻ പറഞ്ഞത് എന്താ, അങ്ങോട്ട് പറഞ്ഞ മാതിരി ആയിക്കോട്ടെ, അങ്ങോട്ട് പറഞ്ഞ മാതിരി ആയിക്കോട്ടെ, അങ്ങോട്ട് പറഞ്ഞ മാതിരി ആയിക്കോട്ടെ എന്ന് എപ്പോഴും പറഞ്ഞത്. ഇതാണ് ജൂതത്തരം എന്ന് പറഞ്ഞത്. ഇത് ജൂതത്തരം. ഈ അങ്ങോട്ട് പറഞ്ഞ മാതിരി എന്നുള്ള അത് ഇവിടെ പറയാം. നിസ്കാരത്തിൽ പറയുമ്പോഴേ നിസ്കാരത്തിലൊക്കെ ഇയാക്കനാകുതു ഇയാക്കണത്. അതിന് വിപരീത അപ്പൊ ഈ പറഞ്ഞ തന്നെ, നിന്നോട് മാത്രം, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഹായത്തെ തുടങ്ങും, നിന്നോട് ഞങ്ങൾ നേരിട്ട് നേരിട്ട് എന്നിവിടെ പറഞ്ഞ ദേശം. പിന്നെ അങ്ങോട് പറഞ്ഞമാരെന്ന് പറയണാ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതാണ് അർത്ഥത്തിൽ തന്നെ ജൂതത്തിലുണ്ടെന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഖുർആൻ അത് ബഹിഷ്കരിക്കാനും കാരണം. പക്ഷെ ലോകത്ത് പ്രചാരമുള്ള, നിസ്കാരത്തിൽ അറിയപ്പെട്ട പ്രചാരമുള്ള ഏറ്റവും വലിയ ആരാധനാ മൊഴി ഏതാണെന്ന് ചോദിച്ചാൽ ആമീനും അസ്സലാമും ആണ് അല്ലേ? ആമീനും അസ്സലാമും നിശ്ചയില്ലാത്ത ഒരു നിസ്കാരമുണ്ട്, ചെയ്യാത്ത നിസ്കാരമുണ്ട് ലോകത്ത്. ആർക്കും അറിയും അറിയില്ല. ഇത് രണ്ടും ജൂതന്മാരുടേത് കടത്തിക്കുട്ടിയാണ്. എവിടെ 40 വരണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ജൂതന്മാരുടെ ഈ സലാമോ ഇന്ന് വന്നേനെ സലാം ബൈബിളിന്റെ, ബൈബിളിന്റെ കോപ്പികളൊക്കെ അത് മലയാളത്തിലുള്ളതായിരുന്നാലും ഇംഗ്ലീഷിലുള്ളതായിരുന്നാലും അറബിയിലുള്ളതായിരുന്നാലും ഒക്കെ നോക്കിയാൽ കാണാം. ഓരോ വിഷയം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അവസാനം സലേം എന്ന്, ഇതാണ് പലരും കണ്ടിട്ടുണ്ട്. സലാ സലേം എന്നൊക്കെ അവരെ മറ്റേ വെച്ചാൽ സലാം അലൈക്കും ഹിബ്രു ഭാഷയിൽ പറയും, സലേം അലൈക്കും പറയാം. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാറ്റിന്റെ അവസാനം സലേം എഴുതും. ചിലര് സലാന്ന് എഴുതുകൊള്ളു, അവർക്ക് അതിന്റെ ഉച്ചാരണം ശരിക്കും അറിയട്ടെ. ചില ബൈബിളൊക്കെ കാണും സലാന്ന് എഴുതുകൊള്ളു, സലാന്ന് സലേം എന്നായതുണ്ട്. അതായത് സലാം എന്നുള്ളത് സലേം, അത് നല്ല സലാം കുഴപ്പമില്ല, അർത്ഥത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, സലാം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളടുത്ത് കാണുമ്പോ അസ്സലാം വാക്കുക, നമ്മളോട് പറയുമ്പോ അസ്സലാം വാക്കുക, കാരണം ഈ ലാമ്പ് കട്ടിട്ട് അസ്സാം ആക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഉദ്ദേശം. അപ്പൊ ഏതായാലും ഈ അവസാനം വെച്ചിട്ട് സലാം എഴുതുക, സലാം എഴുതുക എന്നുള്ള പരിപാടി ജൂതന്മാരുടെ ബൈബിളിൽ സ്ഥലം പിടിച്ച അതിൽ നിന്ന് പോന്നാ പോ. അതിൽ നിന്നാണ് ഈ അവസാന സലാമാക്ക, അവസാന സലാമാക്ക. നമ്മളത് ആദ്യം ബിസ്മില്ല, ആദ്യം ബിസ്മില്ല എന്നാണെങ്കിൽ ജൂതന്മാർക്കൊക്കെ അവസാന സലാം ചെല്ലാം, അവസാന സലാം ചെല്ലാം എന്നുള്ളത്. ആ ജൂതന്മാരുടെ അവസാനത്തെ സലാം ഇങ്ങോട്ട് കടച്ചു, മോളിൽ നിന്ന് ബിസ്മില്ലാഹി എന്നുള്ള ബിസ്മി അങ്ങോട്ട് തട്ടും ചെയ്തു. ഇതാണ് അബൂഹുറയിലേത്. വളരെ ബുദ്ധിപൂർവ്വമാണ്, വളരെ നഗ്നമായ ജൂതത്രാജ്യത്ത് ബിസ്മി മൂപ്പരാണ്ട് തട്ടി. 10 ഹദീസ് ഉണ്ടാക്കിയത് ബിസ്മി തട്ടാൻ വേണ്ടിട്ട്, ഫാത്തിഹയിൽ നിന്ന് ബിസ്മി തട്ടിക്കളയാൻ വേണ്ടിട്ട് അബൂഹുറയിലെ 10 ഹദീസ് ഉണ്ടാക്കി. കള ഹദീസ് 10 ഹദീസും കൂടി കൊണ്ട് ഒന്ന് നോക്കുമ്പോ പിന്നെ ബിസ്മി ചെല്ലാൻ നിവൃത്തിൽ വർക്കും ചെല്ലാൻ വയ്യ, പതുക്കും ചെല്ലാൻ വയ്യ, പതുക്കെ ചെല്ലാനും വയ്യ. ആ ജാതിയിലെ ഹദീസ് ഉണ്ടാക്കിയത് എന്താ പറഞ്ഞെന്നറിയോ? ബിസ്മി ചെല്ലലുണ്ടോ ഇല്ല എന്നുള്ള അവിടെ പ്രശ്നമാക്കി ഇയാള്. ഇയാളുടെ കാലത്തിൽ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും ഇതിനെ കാണാത്തതാണ്, താപ്യങ്ങൾ തന്നെ കൂട്ടിപ്പെട്ട. അപ്പൊ അവരുടെ പറഞ്ഞ് ബിസ്മി ഒന്നും അങ്ങനെ ചെല്ലില്ല, അൽഹംദു മുതൽക്കാ ചെല്ല, അങ്ങനെയാണ് ചെല്ലു. എന്നാ തൗറാത്തിൽ അങ്ങനെയാണ്, തൗറാത്തിൽ ഹംദുള്ള ബിസ്മി. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽക്കാണ് ഫാത്തിഹ മുതലെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച്. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞാൽ നബി ബിസ്മി ചെല്ലിയിരുന്നല്ലോ, അയ്യേ അങ്ങനെ ചെല്ലിയാണ് ശരി ചോക്കല്ലാളാക്കി. ചിലർ പറഞ്ഞിരുന്ന നബി കുറച്ചു നേരം മിണ്ടാതെ നിന്നു, മിണ്ടാതെ തെക്കുപേര് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം മിണ്ടാതെ മിണ്ടാതെ നിന്നതിന് ശേഷമാണ് പിന്നെയാണ് ഫാത്തിഹ ഓതല്. ആ മിണ്ടാതെ നിൽക്കുമ്പോ പതുക്കെങ്കിലും നബി ചെല്ലിയിട്ടുണ്ടെങ്കിലോ എന്ന് സംശയം ഉണ്ടാക്കിയപ്പോ ആ സംശയം തീർക്കാൻ വേണ്ടി മുമ്പ് ഹരി ഉണ്ടാക്കി. അറിയാം അപ്പൊ ഒരാള് മഹാവിളവനാണ്, അങ്ങനെ ഒരു സംശയം വേണ്ട. ഇത് പതുക്കെങ്കിലും നബി ബിസ്മി ചെല്ലിയെന്നും വിചാരിക്കണ്ട. ഞാൻ അതിനെപ്പറ്റി നേരിട്ട് ചോദിച്ചാളാന്ന പിന്നെ പറഞ്ഞത്. ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ കുറച്ചു നേരം നബി മിണ്ടാതെ നിൽക്കലുണ്ടല്ലോ, ആ മിണ്ടാതെ നിൽക്കുന്ന അവസരത്തിൽ എന്താ നബി ചെല്ലലെന്ന് ഞാൻ ചോദിച്ചാണ് ബുഖാരി മുസ്ലിമിൽ അത് എഴുതിച്ചു. ഞാൻ നബിയോട് നേരിട്ടാണ് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, ഞാനിവിടെ ആരും ബിസ്മി ഒന്നുമല്ല അപ്പൊ ചെല്ലല്. അപ്പൊ ഞാൻ ചെല്ലലെന്താണെന്നറിയോ? അതിൽ വേറൊരു പക്ഷേ കിട്ടുന്നത്, ഒരു പിടിക്ക് ഈ രണ്ട് പക്ഷേ അവർക്ക് വേണ്ടത്. ഞാൻ ചെല്ലലെന്താണെന്നറിയോ? അള്ളാഹുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വാചകം പറയും. എന്താ, എന്റെ മഹാപാപങ്ങളൊക്കെ ദൂരത്താക്കണേ, എന്റെ മഹാപാപങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കണേ, എന്റെ മഹാപാപങ്ങളെ വെടിപ്പാക്കി തരണേ. ഈ ഒക്കെ മഹാപാപ, എല്ലാ മഹാപാപ, എന്റെ മഹാപാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണം, ദൂരത്താക്കണം, വെടുപ്പാക്കണം എന്നാണ് ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞത്. അതാണ് അബൂ ഹുറൈറ അല്ലാണ്ട് വേറൊന്നും അല്ല പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ എന്തായി? ഇപ്പൊ ബിസ്മില്ല, അഴുതും ഇല്ല, സലാത്തും ഇല്ല, ഒന്നുമില്ല. സ്വന്തം കുറെ എന്തൊക്കെ രാത്രി ചെയ്തു കൂട്ടുന്നുണ്ട്, ആ രാത്രി ചെയ്തു കൂട്ടുന്ന, അല്ലെങ്കിൽ പ്രസക്കെ ചെയ്തു കൂട്ടുന്ന, അല്ലെങ്കിൽ പകരപ്പിളങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ഈ കള്ളത്തരങ്ങളും അപകടങ്ങളും പിന്നെ ദുർവൃത്തികളും ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിനോട് സ്വകാര്യം നിന്നിട്ട് തീർക്കുമ്പോ ആദ്യമായിട്ട് അത് പുറത്തു തരാനാ പറയണേന്ന് അപ്പൊ ഈ പറഞ്ഞത്. ആദ്യമായിട്ട് നബി ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾ ഓരോ നേരത്തും അതിന്റെ മുമ്പ് ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾ പുറത്തു തരണം എന്നാ മൂപ്പര് പറഞ്ഞത്. നിങ്ങളുടെ ബിസ്മിയൊന്നല്ല അപ്പ ചെല്ലരുന്ന് എന്നോട് പറഞ്ഞതാണ്. എന്നോട് പറഞ്ഞതാണ് നബി. അതെന്നെ എങ്ങനെയാ പറഞ്ഞത്? എന്റെ ഉമ്മാനും ഉപ്പാനും വിചാരിച്ചിട്ട് അതാ എന്താ പറയണമെന്ന് പറഞ്ഞതരണമെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞതാണ്. എന്റെ ഉമ്മാനും ഉപ്പാനും വിചാരിച്ചിട്ടാ സ്വകാര്യമായിട്ട് ചെല്ലണത് പറഞ്ഞു തരാതെ പറ്റൂല എന്ന് നിർബന്ധം പിടിച്ചിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നു പറയുമ്പോ സംഗതി കുറച്ച് സീക്രട്ട് ആണെന്നു പറഞ്ഞു. അതേ തന്നെ സ്വകാര്യ ചെല്ലൻ എന്ന് പറഞ്ഞല്ലോ, ഗൗരവമായിട്ട് മറച്ചു വെച്ച കാര്യമാണെന്നും വന്നു പറഞ്ഞു നോക്കുമ്പോഴോ മഹാ അപകടമുള്ളതാണെന്നും ഉറപ്പായി. എന്റെ മഹാപാപങ്ങളൊക്കെ ശുദ്ധിയാക്കണം എന്നായി അഞ്ച് നേരം എന്നാ പോപ്പർ പറഞ്ഞിട്ടാക്കി. പിന്നെ അതി മൂന്ന് നേരം എന്ന് പറഞ്ഞു അഞ്ച് നേരവും വലിയ
സ്വപ്നം തേങ്ങി നിന്നു നല്ല ദാസന്റെ തേങ്ങൽ കേട്ടു അല്ലാഹു നൽകിയ പൂമുത്തല്ലേ വൃദ്ധൻ ഇബ്രാഹീമിൻ പൂമകനാ നല്ലൂരി ഇസ്മായിലും വന്നു വന്നേ. ഇബ്രാഹീമും ും ചേർന്നു പണിതൊരു ഗേഹമല്ലേ മാനവരൊന്നാണെന്നേറ്റു പാടി മക്കയിൽ കപം നിറഞ്ഞു നിൽക്കൂ കുടുംബത്തെ നോക്കിടാതെ നിസ്കരിക്കുന്നോർക്കു നാശമെന്നും ആ നല്ല നബിമാരും പാടിയെന്നേ ഇസ്ലാമിൻ സന്ദേശം കേൾക്ക നിങ്ങൾ സക്കാത്തു നൽകാതെ നിസ്കരിച്ചാൽ അല്ലാഹു ശിക്ഷിക്കും ഓർക്കിടുവിൻ സക്കാത്തു നൽകാതെ ഹജ്ജു ചെയ്താൽ അല്ലാഹു കോപിക്കും ഓർത്തിടുവിൻ.